بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ആദർശ ബന്ധുക്കളെ, സഹപ്രവർത്തകരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നേരായ വിധത്തിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ കണിശമായി പാലിക്കുവാനും ശ്രദ്ധിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതുപോലെ തന്നെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രമാത്രം അനവധി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും. എന്നാൽ ആ അനുഗ്രഹങ്ങളുടെ എല്ലാം വിശാലമായ പട്ടികയിൽ ഏറ്റവും മുന്തിയ അനുഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ലാതെ ഓരോരുത്തരും പറയേണ്ട ഉത്തരം,
അതല്ലെങ്കിൽ പറയുവാൻ സാധിക്കുന്ന മറുപടി, ഇസ്ലാം ഉൾക്കൊള്ളുവാനും ഇസ്ലാമിന്റെ വക്താവായി ജീവിക്കുവാനും അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു എന്നതാണ്. കേവലം ഒരു മുസ്ലിം എന്നതിലുപരിയായി നമ്മുടെ ആദർശം സ്വീകരിക്കാൻ സാധിച്ച പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളുമെല്ലാം സ്വീകരിച്ച് ആ പാതയിലൂടെ മുന്നേറുവാൻ സാധിച്ച ആളുകൾ എന്നുള്ള നിലയിൽ ഒന്നുകൂടി ഊന്നിയൂന്നി നമ്മൾക്ക് പറയാൻ സാധിക്കും, എത്രയോ മനുഷ്യന്മാർ നമ്മെപ്പോലെ കണ്ണും കാതുമുള്ള, കേൾക്കാനും കാണുവാനും ചിന്തിക്കുവാനുമെല്ലാം ശേഷിയുള്ള ആളുകൾ ഈ തെളിമയായ ആദർശം സ്വീകരിക്കുവാൻ കഴിയാതെ ഇന്നും അന്ധകാരത്തിൽ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു എനിക്ക് നൽകിയ ഈ മഹത്തായ അനുഗ്രഹം ഈമാനുള്ള ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. പരലോകത്തെക്കുറിച്ചും പടച്ചവനെക്കുറിച്ചും ബോധമുള്ളവരാണെങ്കിൽ അവരെല്ലാവരും പറയും, അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ സന്മാർഗത്തിന്റെ വക്താവാകാൻ സാധിച്ചു എന്നതാണ്. ഈ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിഞ്ഞവർ അമ്പിയാക്കന്മാരും സഹാബികളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, വിശ്വാസികൾ പടച്ചവനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന അവരുടെ മനസ്സിൽ കെടാതെ സൂക്ഷിച്ച അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം പരിശുദ്ധ ഖുർആൻ ആവർത്തി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതി, ആ ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്ന് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന പല പ്രവാചകന്മാരുടേതായും വിശ്വാസികളുടേതായും പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അഥവാ മുസ്ലിമായി ജീവിച്ചതുപോലെ മുസ്ലിമായി മരിക്കാൻ പടച്ചവനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസലാം, അദ്ദേഹത്തിന്റെ വിശദമായ ചരിത്രം പരിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം സൂറത്ത് യൂസഫിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ 101-ാമത്തെ വചനത്തിൽ ആ മഹാനായ പ്രവാചകൻ നടത്തുന്ന പ്രാർത്ഥന, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ്, പടച്ചവൻ നൽകിയ റബ്ബ് സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കനിഞ്ഞരുളിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഓരോന്നും അനുസ്മരിച്ച ശേഷം അതെല്ലാം നേടി, ഇനി എല്ലാം നേടിക്കഴിഞ്ഞു എന്ന രീതിയിലല്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഇതിനേക്കാളൊക്കെ എനിക്ക് ചോദിക്കുവാനുള്ള സംഗതി, തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കുകയും വഅൽഹഖനി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കുകയും ചെയ്യണമേ. പടച്ചവനോട്, റബ്ബ് സുബ്ഹാനഹു വതആലയോട് ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണതെങ്കിൽ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസലാം തുടങ്ങി ആ പ്രവാചക പരമ്പരയിൽ മഹാന്മാരായ ആളുകൾ അവരുടെ മക്കളോട് നൽകുന്ന വസിയ്യത്ത്, ഉപദേശം പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 132-ാമത്തെ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. വവസ്വാ ബിഹാ ഇബ്രാഹിം ബനീഹി വയഅഖൂബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം തന്റെ സന്തതികളോട് വസിയ്യത്ത് ചെയ്തു. അതേപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസലാമയും ഉപദേശിച്ചു, യാ ബനിയ, എന്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹസ്തഫാ ലകുമുദ്ദീൻ, ഈ പരിശുദ്ധമായ ആദർശം അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിരിക്കുകയാണ്. കോടാനുകോടി മനുഷ്യന്മാരുള്ള ഈ ലോകത്ത് ആ മനുഷ്യന്മാരിൽ നിന്ന് ഈ തൗഹീദിന്റെയും സുന്നത്തിന്റെയും സലഫിയത്തിന്റെയും ആദർശ മഹിമ മനസ്സിലാക്കിയ ആളുകൾക്ക് ഈ ആദർശം അള്ളാഹു കൈമാറിയിരിക്കുകയാണ്, തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നതുപോലെ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ മക്കളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ആ ആദർശത്തിന്റെ വക്താക്കളായി മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങളാരും മരിക്കാൻ ഇടവരരുത് എന്നാണ് അവരുടെ അന്ത്യോപദേശം. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളായ നമ്മളോടെല്ലാവരോടും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ഹലാലുകൾ ഉൾക്കൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സൂക്ഷ്മതയുള്ള ജീവിതം നിങ്ങൾ നയിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്നാണ് പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലിമ്രാനിൽ 102-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു അറിയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനങ്ങളുടെ ആമുഖം എന്തോണം പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഈ ആയത്ത് എന്നുള്ള വസ്തുത അറിയാവുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതിനേക്കാളുപരി നമ്മൾ ആഗ്രഹിക്കേണ്ടത് മുസ്ലിമായി മരിക്കാൻ സാധിക്കുക എന്നതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. അത് മഹത്തായ ഭാഗ്യമാണെങ്കിൽ ലഭിക്കുവാൻ സാധിക്കുക എന്നത്, മുസ്ലിമായി മരിക്കുവാൻ കഴിയുക എന്നത്. പക്ഷേ അത് എങ്ങനെയാണ് നേടിയെടുക്കുവാൻ സാധിക്കുക? മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും അതിന് സാധിക്കുമോ? പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വിലയിരുത്തുമ്പോൾ, പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സംഗതി, ആഗ്രഹമുള്ളതോടൊപ്പം നമ്മുടേതായ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനോടുള്ള താൽപര്യവും ശ്രദ്ധയും എത്ര കണ്ടുണ്ടോ ആ ദീൻ പഠിക്കുവാനും പ്രവർത്തിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഓരോരുത്തരും തന്നാൽ കഴിയുന്നത് എന്തൊക്കെ ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും ആ തൗഫീഖ് അള്ളാഹു നൽകുക. അല്ലാമ അൽ ഫൗസാൻ, സ്വാലിഹ് ഇബ്നു ഫൗസാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ വിശദമായ പ്രഭാഷണത്തിൽ അൽ ഫിഖ് ഫിദ്ദീൻ ഇസ്മത്തു മിനൽ ഫിത്ൻ, അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിയത് പുസ്തക രൂപത്തിൽ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും, വായിക്കുവാൻ കിട്ടും. അതാണ് അദ്ദേഹം പറഞ്ഞത്, അൽ ഫിഖ് ഫിദ്ദീൻ, മതത്തിൽ അറിവ് നേടുക എന്നത് ഇസ്മത്തു മിനൽ ഫിത്തൻ, കുഴപ്പങ്ങളിൽ നിന്ന് ഫിത്തനകളിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ്, സുരക്ഷിതത്വമാണ്. ആ വിഷയം അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ആമുഖമായി ഉണർത്തിയ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്, ഉണർത്തിയത്. അഥവാ മുസ്ലിമായി ഭരിക്കുവാൻ സാധിക്കണമെങ്കിൽ, ആ മഹത്തായ ഭാഗ്യം നേടിയെടുക്കുവാൻ സാധിക്കണമെങ്കിൽ, അള്ളാഹു വെച്ചിട്ടുള്ള അവന്റെ ഹിക്മത്തുകളാണ്, അവൻ വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്, അസ്ബാബുകളാണ് ദീനിനെ കുറിച്ചുള്ള പഠനവും ആ ദീൻ പഠിക്കുവാനുള്ള താൽപര്യവും ശ്രദ്ധയും ആ ദീൻ പ്രവർത്തിക്കുവാനുള്ള ആവേശവും ഉത്സാഹവും ആ ദീൻ പ്രചരിപ്പിക്കുവാൻ കാണിക്കുന്ന ശുഷ്കാന്തിയും താൽപര്യവുമെല്ലാം ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഫഇന്നല്ലാഹ യുസദ്ദിദുഹു വയഖീഹി, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നേരായ പാതയിലൂടെ അയാളെ നയിച്ചു കൊണ്ടുപോകും, അയാളെ ആപത്തുകളിൽ നിന്ന് ഫിത്നകളിൽ നിന്ന് കാത്തിരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരെ മറിച്ച് ദീൻ പഠിക്കുവാൻ താൽപര്യമില്ലാതെ ദീനിന്റേതായ അധ്യാപനങ്ങൾ അറിയുവാനും അത് മനസ്സിലാക്കുവാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ശ്രദ്ധിക്കാതെ താൽപര്യമില്ലാതിരുന്നാൽ അത്തരക്കാരെ മുസ്ലിമായി ജീവിക്കുവാൻ അള്ളാഹു അനുവദിക്കുകയില്ല, അഥവാ മുസ്ലിമായി മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുകയില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം ആ വിഷയകമായി നമുക്ക് വെളിച്ചം പകരുന്ന വചനമാണ്. അള്ളാഹു പറയുന്നു, وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى, വ്യക്തമായ സന്മാർഗം ബോധ്യപ്പെട്ടതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദക്കെതിരിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമാക്കി കാണിച്ച ആ വഴിക്കെതിരിൽ ആരെങ്കിലും സഞ്ചരിച്ചാൽ وَيَتَّبِعُ غَيْرَ سَبِيلِ الْمُؤْمِنِينَ, വിശ്വാസികളുടേതല്ലാത്ത വഴി ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? അള്ളാഹു പറഞ്ഞു, നുവല്ലിഹി മാ തവല്ല, അത്തരക്കാർ തിരിഞ്ഞുപോകുന്ന പാതയിലേക്ക് അവരുടെ പാട്ടിന് നമ്മൾ വിടും, വൻ ഉസ്ലിഹി ജഹന്നം, അവസാനം കത്തിയാളെന്ന ജഹന്നമിലായിരിക്കും അവരെ നാം പ്രവേശിപ്പിക്കുക. വസാഅത്ത് മസീറ, അത് എത്ര മോശമായ മടക്കസ്ഥാനം. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്. അഥവാ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുവാനും ആ ആദർശം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും താൽപര്യമെടുക്കുന്നില്ല എങ്കിൽ ശുഭപര്യവസാനം ആരും സ്വപ്നം കാണേണ്ടതില്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദീനി പഠനത്തിന്റെ താൽപര്യവും പ്രാധാന്യവും അതിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ എത്ര പറഞ്ഞാലും തീരാത്ത, അധികമാകാത്ത അത്രമാത്രം ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും സലഫു സാലിഹീങ്ങളുടെ വാക്കുകളിലൂടെയും ആ വിഷയം വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതിവെച്ച, ആമുഖമായി ഓതി കേൾപ്പിച്ച 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 122-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരൊറ്റ കാര്യം തന്നെ മനസ്സിലാക്കിയാൽ മതി. ദീനിയായ അറിവ് നേടുവാൻ ഉത്സാഹിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം എത്ര കണ്ട് പ്രാധാന്യവും മഹത്വവും നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ, വമാ കാനൽ മുഅ്മിനൂന ലിയംഫിറു കാഫ, അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളായ ആളുകൾ അവിശ്വാസികളോട് യുദ്ധം ചെയ്യേണ്ടെന്ന സന്ദർഭത്തിൽ പോലും ആ വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് യുദ്ധത്തിന് പോകേണ്ടതില്ല. فلولا نفر من كل فرقه منهم طائفه ليتفقهوا في الدين, നാടിനെ കടന്നാക്രമിക്കുവാൻ വരുന്ന ഒരു നിർണായക ഘട്ടത്തിൽ പോലും ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു ഒഴിവ് നൽകുന്നു. അവരെന്തിനു വേണം പോകാൻ? അവർ ദീനിയായ വിദ്യാഭ്യാസം നേടാൻ, ليتفقهوا في الدين, മതത്തിൽ അറിവ് നേടുവാൻ അവർ തയ്യാറായി നിൽക്കണം എന്നതാണ് ഇസ്ലാമിന്റെ താൽപര്യം. ولينذروا قومهم اذا رجعوا اليهم, അവരിലെ സഹോദരങ്ങൾ ആ ജനതയിലുള്ള ആളുകൾ അവർക്ക് തിരിച്ചു വന്നാൽ, വേറെ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കൂടി ആ ദീനിന്റേതായ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സന്നദ്ധരായിക്കൂടെ. ലഅല്ലഹും യഹദറൂൻ, അവരും ആ നന്മ സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ പാതയിൽ കടന്നു വന്നാൽ സൂക്ഷ്മതയുള്ളവരായി തീരുമല്ലോ എന്ന പരിശുദ്ധ ഖുർആന്റെ താൽപര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ദീനി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത, അതിൽ ഒരു വിഭാഗം ആളുകൾ വളരെ ആഴത്തിൽ തന്നെ ദീനിയായ കാര്യങ്ങൾ പഠിക്കുകയും ആളുകൾക്കിടയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുവാൻ അതിന് പ്രാപ്തരായ ആളുകളെ വാർത്തെടുക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് എന്ന് ഈ ആയത്തിലൂടെ നേരെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ 58-ാം അധ്യായം സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് മറ്റൊരു പ്രാധാന്യമാണ്, മഹത്വമാണ് നമ്മെ അറിയിക്കുന്നത്. والذين اوتوا العلم درجات الله പറയുന്നു, يرفع الله الذين امنوا منكم, നിങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ വിശ്വാസികളെ, ഈമാനുള്ള ആളുകളെ അല്ലാഹു ഉയർത്തും, പദവികൾ ഉയർത്തും. والذين اوتوا العلم درجات, അതേപോലെ വിജ്ഞാനമുള്ള അറിവുള്ള ആളുകളെ, ഇൽമുള്ള ആളുകളെ അല്ലാഹു പദവികൾ ഉയർത്തും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നു, قل هل يستوي الذين يعلمون والذين لا يعلمون. 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 9-ാമത്തെ ആയത്തിൽ നമുക്ക് ആ വചനം കാണുവാൻ സാധിക്കും. ചോദിക്കൂ, ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകും? ഒരിക്കലുമില്ല. അറിവുള്ളവരെ അല്ലാഹു ആദരിച്ചവരാണ്, അല്ലാഹുവിന്റെ ശരിയായ സന്ദേശം ഉൾക്കൊണ്ടവരാണ്, അവരാണ് നേർമാർഗത്തിന്റെ വിളക്ക് പാഠങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം അധികമായി കിട്ടാൻ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് വഖുർ റബ്ബി സിദ്നി ഇൽമ, 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 114-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് അധികരിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് പറഞ്ഞത്? എന്റെ സമ്പത്ത് അധികരിപ്പിക്കണമെന്നല്ല, എന്റെ അധികാരം വിശാലമാക്കി തരണമെന്നല്ല, മറിച്ച് പടച്ചവനെ, രക്ഷിതാവേ, സിദ്നി ഇൽമ, എനിക്ക് അറിവ് നീ വർദ്ധിപ്പിച്ചു തരണമേ. നമുക്കതിനെ പ്രാർത്ഥിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പണിയെടുക്കുവാൻ കഴിയാറുണ്ടോ? സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ദീനിയായ വിദ്യാഭ്യാസം നേടുവാൻ നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്നത് ഓരോരുത്തരും ആലോചിക്കേണ്ട സംഗതിയാണ്. അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രചരിപ്പിക്കുന്നവരാണ് നമ്മളെങ്കിൽ തീർച്ചയായും ആ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന്റേതായ അറിവ് നേടാൻ ഒരിക്കലും നമ്മുടെ മറ്റൊരു പ്രവർത്തനവും തടസ്സം നിന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയേറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രത്തിന്റെ നായകനായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ സ്വഹാബികളുടെ എല്ലാമായ മാതൃകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, മക്കളുണ്ട്, അയൽപക്കക്കാരുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്. അവരോടെല്ലാമുള്ള കടമകളും കടപ്പാടുകളും നിർവഹിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് അല്ലാഹു നൽകുന്നത് അത് പഠിപ്പിച്ചു കൊടുക്കുവാനും ആ കാര്യം കൂടുതൽ കൂടുതൽ അധികരിച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ പാഠം പരിശുദ്ധ ഖുർആനിലൂടെ വായിച്ചു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് സ്പർശിക്കേണ്ടതുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമ് നേടേണ്ടുന്നതിന്റെ ദീനിയായ അറിവ് എത്ര കണ്ട് നമ്മൾ കരസ്ഥമാക്കുവാൻ ശ്രദ്ധിക്കുന്നുവോ അതിന്റെ മഹത്വം അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി ഹദീസുകളുടെ കൂട്ടത്തിൽ ഒരു ഹദീസ് ഇബ്നു മാജയും ഹാകിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാൻ എന്ന പ്രത്യേകം രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, മൻ ജാഅ മസ്ജിദി ഹാദാ, ആരെങ്കിലും എന്റെ ഈ പള്ളിയെ ലക്ഷ്യമാക്കി വന്നാൽ, ലം യഅതിഹി ഇല്ലാ ലിഖൈരിൻ യതഅല്ലമുഹു ഔ യുഅല്ലിമുഹു, ശരിയായൊരു നന്മ, പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ദീനിയായൊരു കാര്യം പഠിക്കാൻ ആ നന്മയെ ലക്ഷ്യമാക്കി, യതഅല്ലമുഹു അത് പഠിക്കുവാൻ, ഔ യുഅല്ലിമുഹു അതല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുവാൻ ആരെങ്കിലും എന്റെ പള്ളിയിലേക്ക് വന്നാൽ, ഫഹുവ ഫീ മൻസിലത്തിൽ മുജാഹിദി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്ന ഒരു യോദ്ധാവിനെ പോലെയാണ്, ഒരു മുജാഹിദിനെ പോലെയാണ് അവൻ. വമൻ ജാഅഹു ലിഗൈരി ദാലിക്, ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാനോ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുവാനോ അല്ല അയാൾ വന്നതെങ്കിൽ, ഫഹുവ ബിമൻസിലത്തിർ റജുൽ യൻദുറു ഇലാ മതാഇ ഗൈരിഹി, മറ്റുള്ളവരുടെ വിഭവങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന, ആരാന്റെ വിഭവങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പരിദേശിയെ പോലെ മാത്രമായിരിക്കും അയാൾ പള്ളിയിൽ വന്നു പോകുന്നത്. ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ പള്ളികളിൽ സംവിധാനങ്ങൾ വേണമെന്നാണ് ഈ ഹദീസ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. കേവലം ഒരു ഖുർആൻ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കേണ്ടതല്ല, ജുമുഅ ഖുത്ബയിലൂടെ അവസാനിപ്പിക്കേണ്ടതല്ല. ദീനിയായ പഠനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുവാനുള്ള അവസരങ്ങൾ സലഫി പ്രവർത്തകരും പ്രബോധകന്മാരുമായ നമ്മൾ സൃഷ്ടിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം എല്ലാവരും പഠിക്കണമെന്നല്ല, വിഷയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ദീനിന്റെ വിഷയത്തിൽ നിത്യജീവിതത്തിലെ നിരവധി കാര്യങ്ങൾ അറിയാത്ത എത്രയോ ആളുകൾ വലിയ അശുദ്ധിയെ സംബന്ധിച്ചും ചെറിയ അശുദ്ധിയെ സംബന്ധിച്ചും പോലും കൃത്യമായ ധാരണയില്ലാത്ത ആളുകൾ, നമസ്കരിക്കുന്ന ആളുകളായിരിക്കും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ശുദ്ധി വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അയാൾ മനസ്സിലാക്കാത്തതുകൊണ്ടോ ശ്രദ്ധ കുറവുകൊണ്ടോ വേണ്ട പോലെ ശുദ്ധിയായിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരാൾ നമസ്കരിക്കുവാൻ വല്ലാതെ താല്പര്യം കാണിച്ചതുകൊണ്ട് എന്താണ് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശുദ്ധിയോടുകൂടിയല്ലാത്ത നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. ഉളവിനെ സംബന്ധിച്ചറിഞ്ഞിട്ടില്ല, ജനാബത്തുകുളിയെ സംബന്ധിച്ച് അയാൾക്കറിയില്ല, വലിയ അശുദ്ധി എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകൾ. പക്ഷെ അതൊക്കെ ചോദിച്ച് അറിയുക എന്നത് ഒരു നാണക്കേടായി മനസ്സിലാക്കുന്ന ആളുകൾ, അത് പഠിക്കുവാനുള്ള സംരംഭങ്ങളും സംവിധാനങ്ങളും ഇല്ലെങ്കിൽ തീർച്ചയായും അവരുടെ ദീനിയായ നിലവാരം വട്ടപൂജ്യമായിരിക്കും. അതിനേക്കാൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട അഖീദാ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ, ഈമാനും ഇസ്ലാമും ഇഹ്സാനും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശ്വാസ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ആളുകൾക്ക് അന്ധവിശ്വാസങ്ങളായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. ദീനിയായ കാര്യങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതിന്റെ ശരിയായ രൂപം എന്ത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ അവർ വെപ്രാളപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് നമ്മുടെ പ്രവർത്തകർ സമ്മേളിച്ച ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഊന്നിപ്പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ നവോത്ഥാന സംരംഭങ്ങളുടെ മുന്നിൽ നടന്ന മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പ്രഗത്ഭമായൊരു ഗ്രന്ഥമുണ്ട് അൽ ഉസൂലു സലാസ, മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ, ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞ വളരെ ചെറിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം പോലും നമ്മുടെ ഉന്നതമായ കലാലയങ്ങളിൽ പഠിപ്പിക്കുവാൻ സിലബസുകളിൽ പെടുത്തുവാൻ ശ്രദ്ധിക്കുന്നില്ല എന്നത് ആ വിഷയത്തിൽ നമ്മൾ എത്ര കണ്ട് താൽപര്യം കുറവുള്ളവരാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഗതിയാണ്. അൽഹംദുലില്ലാ, ആ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. സലഫി ആദർശം അത് നെഞ്ചിലേറ്റിയ പ്രവർത്തകരുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇതിന്റെ കൂട്ടത്തിലുണ്ട് എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞ കാര്യം അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇഅലം റഹിമക്കല്ലാ, അറിയോ മോനെ, ഒരു സഹോദരന്റെ ശൈലിയിൽ അതല്ലെങ്കിൽ ഒരു പിതാവ് ഒരു മകനെ വിളിച്ചു പറയുന്ന രൂപത്തിൽ വിളിച്ചു പറയുന്നു, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ മനസ്സിലാക്കണം കാര്യം, അന്നഹു യജിബു അലൈന തഅല്ലുമു അർബഅ മസാഇൽ, നാല് കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ സംഗതിയായി അദ്ദേഹം പറഞ്ഞത് അൽ ഇൽമു, അറിവാണ്. ഇൽമു നമ്മൾ നേടണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കി തരുന്ന ജ്ഞാനം നമ്മൾ കരസ്ഥമാക്കണം. എന്താണ് ആ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഹുവ മഅരിഫത്തുല്ലാഹി വമഅരിഫത്തു നബിയിഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. പരിശുദ്ധ ഖുർആനിനെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും മാർഗരേഖയായി സ്വീകരിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാം നിങ്ങൾ പഠിക്കണം. അതോടൊപ്പം അല്ലാഹുവിനെ അറിയണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കണം. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ദീനിനെയും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പിൻബലത്തോടുകൂടി മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി അദ്ദേഹം ഉണർത്തുകയാണ്. രണ്ടാമത്തെ സംഗതി, ആ ഞാൻ കുറെ അറിവുള്ള ആളാണ് എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുകയല്ല, മറിച്ച് വൽ അമലു ബിഹി, ആ കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ദീനിയായ കാര്യങ്ങൾ അറിവ് എത്ര കണ്ട് നേടുന്നുവോ അതനുസരിച്ച് ജീവിതത്തിൽ കാണണം. മൂന്നാമത്തെ സംഗതി, വദ്ദഅവതു ഇലൈഹി, ആ സത്യപാതയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം, ദഅവത്ത് ചെയ്യണം, അറിവ് നേടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. ദഅവത്ത് സമൂഹത്തിൽ നിലനിൽക്കേണ്ട സംഗതിയാണ്, വിശ്വാസികളുടെ ബാധ്യതയായി അദ്ദേഹം എടുത്തു പറയുകയാണ്. നാലാമത്തെ കാര്യം, വസ്സബ്റു അലൽ അദാ ഫീഹി, ആ മാർഗത്തിൽ എല്ലാവർക്കും ഇഷ്ടകരമായ അനുഭവങ്ങളായിരിക്കും കയ്യിലുണ്ടാവുക. അനിഷ്ടകരമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ആളുകളുടെ പ്രയാസങ്ങളും കുത്തുവാക്കുകളും പീഡനങ്ങളും എതിർപ്പുകളും സഹിക്കേണ്ടി വരും. ഈ സന്ദർഭത്തിലെല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും സാധിക്കുക എന്നത് നാലാമത്തെ സംഗതിയാണ്. ഈ നാല് കാര്യവും ഓരോരുത്തരും ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എത്ര പഠിച്ചാലും സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും വിശദമായി പഠിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുവാൻ ഒരിക്കലും നമ്മുടെ ആയുഷ്കാലം മതിയാവുകയില്ല എന്നത് പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ അനുഭവത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അവർ പറഞ്ഞു തന്നത് ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാൻ, അവരെഴുതിവെച്ച ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ സമയം കണ്ടെത്തിയാൽ തന്നെ ആയുഷ്കാലം മുഴുക്കെ വിനിയോഗിച്ചാലും അത് തീരുകയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എത്ര തന്നെ നമ്മൾ അറിഞ്ഞാലും അള്ളാഹുവിലേക്ക് അതനുസരിച്ചുകൊണ്ട് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും. പരമകാരുണ്യകനായ പടച്ച തമ്പുരാൻ സ്വർഗം നമുക്ക് എളുപ്പമാക്കി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനിയായ ഒരു അറിവ് തേടിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ എനിക്ക് അറിവ് കിട്ടണം എന്ന മാർഗത്തിൽ ശരിയായ ആത്മാർത്ഥമായ ഉദ്ദേശത്തോടുകൂടി നിയ്യത്തോടുകൂടി മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള ഇൽമ തേടി ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ആ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുവാൻ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നത് ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ആലോചിക്കേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി കിട്ടുന്ന സംഗതിയാണ്. ദീനിയായ ഒരു കാര്യം, ഒരു വിഷയം അത് ശരിയായ രൂപത്തിൽ പഠിക്കാൻ അതൊരു ഫോൺ കോളിലൂടെയാകട്ടെ, അതല്ലെങ്കിൽ ഗ്രന്ഥ പാരായണത്തിലൂടെയാകട്ടെ, പണ്ഡിതന്മാരെ കണ്ട് അവരുടെ സദസ്സിൽ പോയിരുന്ന ഇൽമ നേടുന്ന വിഷയത്തിലാകട്ടെ, ഏത് മാർഗത്തിലെല്ലാം ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നുവോ ആ മാർഗങ്ങളിലൂടെയെല്ലാം അറിവ് നേടുവാൻ സാധിക്കും. ആ മാർഗങ്ങളിൽ നമ്മൾ വിനിയോഗിക്കുന്ന സമ്പത്തും അധ്വാനവും സമയവുമെല്ലാം നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിന്റെ പാത എളുപ്പമാക്കി തരുന്ന കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, അങ്ങനെ അറിവ് നേടി പോകുന്ന ആളുകൾ, ആ ഇൽമിന്റെ മജ്‌ലിസിൽ സമ്മേളിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ടാകും. വൈനൽ മലായിക്കത്ത ലതലഉ അജ്നിഹതഹ, അള്ളാഹുവിന്റെ ഉൽകൃഷ്ട സൃഷ്ടികളായ മലക്കുകൾ ആ സദസ്സിലുണ്ടായിരിക്കും. ആ മലക്കുകൾ അവരുടെ ചിറക് താഴ്ത്തിക്കൊടുത്തുകൊണ്ടിരിക്കും. ഇൽമ് തേടിക്കൊണ്ട് പുറപ്പെട്ട ആളുകൾക്ക് വേണ്ടി, റീലൻ ലിത്വാലിബിൽ ഇൽമ്, അറിവ് നേടുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മലക്കുകൾ മാത്രമല്ല, നമുക്ക് ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അനവധി ജീവജാലങ്ങളുണ്ട്. അവയെല്ലാം ഈ ദീനിയായ വിദ്യാഭ്യാസം അന്വേഷിച്ചു കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പടച്ചവനോട് ഇസ്തിഗ്ഫാറിന് പ്രാർത്ഥിക്കുമെന്ന്, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചറിയുമ്പോൾ അള്ളാഹുവിന്റെ കുദറത്തും അള്ളാഹുവിന്റെ കഴിവും റഹ്മത്തും അവന്റെ കാരുണ്യവുമെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ, പരമകാരുണ്യകനായ പടച്ചവന്റെ സൃഷ്ടികളെ കുറിച്ചുള്ള അറിവിലൂടെയായിരുന്നാലും അള്ളാഹുവിന്റെ കഴിവിനെയും റഹ്മത്തിനെയും മനസ്സിലാക്കുവാൻ സാധിക്കും. അതൊന്നും ഒരിക്കലും ഇസ്ലാം വിലക്കിയ സംഗതിയല്ല. ചില ആളുകൾ പറയും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രം വായിച്ചാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും പഠിക്കേണ്ടതില്ല, വായിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആശയത്തിന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും പിൻബലമില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് പഠിക്കാൻ പരിശുദ്ധ ഖുർആനിൽ പ്രേരണയുണ്ട്. ആ കാര്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ കുദറത്തുകൾ മനസ്സിലാക്കാൻ, പരമകാരുണ്യകനായ പടച്ചവന്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അതിലൂടെ ഖുശൂഉം തഖ്വയും ഈമാനും അധികരിപ്പിക്കുവാൻ സാധിക്കുമെന്ന സന്ദേശം പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്, ആ ആയത്തൊന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പടച്ചവൻ റബ്ബു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുള്ള ഒട്ടേറെ ഭൗതിക ദൃഷ്ടാന്തങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ശേഷം അല്ലാഹു പറയുന്നു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവിലൂടെ അല്ലാഹുവിനെ അറിഞ്ഞ ആളുകൾ, ശരിയായ രൂപത്തിൽ ജ്ഞാനം നേടുവാൻ സാധിച്ച ആളുകൾ അവരാണ് പടച്ചവന് വേണ്ട രൂപത്തിൽ ഭയപ്പെടുന്ന ആളുകൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന ആളുകൾ. വെറുതെ ഏതെങ്കിലും ആളുകൾ എഴുതിവെച്ച കിതാബുകൾ പാരായണം ചെയ്തതുകൊണ്ട് ആ ഖുശൂ നേടുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങൾക്കും അപ്രമാദിത്വം കൽപ്പിക്കുന്ന വളരെ വലിയൊരു സമൂഹമുണ്ട് ഇവിടെ. അവരോട് ശരിയായ കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ കിതാബോദി പഠിച്ച ആളുകൾ പലപ്പോഴും അള്ളാഹുവിന് വേണ്ട പോലെ ഭയപ്പെടുന്നവരല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ട രൂപത്തിലേക്ക് അവരുടെ ജീവിതങ്ങൾ മാറിപ്പോകാൻ കാരണം അള്ളാഹു പഠിപ്പിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ, സ്വഹാബികൾ ഉൾക്കൊണ്ടതുപോലെ ആ ആദർശം സ്വീകരിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ വാക്കിൽ ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ശരിയായ ജ്ഞാനം നേടിയെടുക്കുവാൻ സാധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സ്വഹാബികളുടെ നടപടിക്രമങ്ങളിൽ നിന്നും ജ്ഞാനം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമ്പോൾ അള്ളാഹു സംവിധാനിച്ച അവന്റെ കുദ്രത്തുകളെയും അവന്റെ റഹ്മത്തിനെയും അവന്റെ സിഫാത്തുകളെയും മനസ്സിലാക്കുവാനുള്ള പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുമ്പോൾ തീർച്ചയായും പടച്ചവനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. അത് നമ്മുടെ ഈമാനികമായ ആവേശം വർദ്ധിപ്പിക്കും, അറിവ് നമുക്ക് വർദ്ധിപ്പിച്ചു തരും. എന്നാൽ കേവലമായ ഭൗതിക വിജ്ഞാനത്തെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. കേവലം ഭൗതികമായ വിജ്ഞാനങ്ങളും ദുനിയാവിന് വേണ്ടി മാത്രമായിട്ടുള്ള പഠനവും ദുഃഖകരമെന്ന് പറയട്ടെ. ദീനി വിദ്യാഭ്യാസം പോലും ഒരു ന്യൂനപക്ഷമെങ്കിലും അവരുടെ മാനസികമായ താൽപര്യം, അവരുടെ മുഖ്യമായ അജണ്ട, അതിലൂടെ ഒരു അറബി മുൻഷിയാകണം, ഒരു അറബി കോളേജ് അധ്യാപകനാകണം, അതല്ലെങ്കിൽ ഒരു അറബി ടീച്ചറാകണം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജോലിയുണ്ടാക്കണമെന്നാണ്. അറബി കോളേജിൽ പഠിച്ചാൽ എന്തെല്ലാം ചാൻസുകളുണ്ട്, ജോലി സാധ്യതകളുണ്ട് എന്നതാണ് ഇന്നത്തെ ആധുനിക തലമുറകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്കാണ് നമ്മൾ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീനിയായ വിദ്യാഭ്യാസം, അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുവാൻ ആളുകളില്ല. ദീനിയായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതിന്റെ ആധികാരികതയും മഹത്വവും ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ നമ്മൾ മാത്രമേയുള്ളൂ എന്ന് തിരിച്ചറിയേണ്ട ആളുകൾ പോലും ആ കാര്യം സൈലന്റായി അതിനു നേരെ മൗനം തീക്ഷിച്ചുകൊണ്ട് മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി ആളുകളെ കേട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? ലോകരക്ഷിതാവായ പടച്ച തമ്പുരാന്റെ അനുഗ്രഹം വേണമെങ്കിൽ ഈ ആദർശത്തിന്റെ പിന്നിൽ അടിചേർന്നുകൊള്ളൂ എന്ന സന്ദേശമാണ് അള്ളാഹു നൽകിയത്. മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സൂചിപ്പിച്ചു, നമ്മുടെ ഉത്ബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ആളുകൾ നീ കൈയൊഴിച്ചേക്കുക. വലം യുരിദ് ഇല്ല ഹയാത്ത് അദ്ദുനിയ, ഭൗതിക ജീവിതമല്ലാതെ മറ്റൊന്നും അവർ ലക്ഷ്യമാക്കുന്നില്ല. ദാലിക മബ്ലഗുഹും മിനൽ ഇൽമ്, അവരുടെ ഇൽമിന്റെ പരമമായ ലക്ഷ്യം അതാണ്. ദുനിയാവിൽ ഡിഗ്രി നേടണം, ദുനിയാവിൽ ഉന്നതനാകണം, അവിടുത്തെ വിജയമാണ് അവർക്ക് മുഖ്യമായി കണ്ടത്. നേരെ മറിച്ച് പരലോകമാണ് മുഖ്യ വിഷയം ഒരു വിശ്വാസിയുടേത്. പടച്ചവന്റെ കാരുണ്യവും അവന്റെ തൃപ്തിയുമാണ് ഒരു വിശ്വാസിയെക്കുറിച്ച് വിശ്വാസിയുടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാകേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവന്റെ മനസ്സിൽ രൂഢമൂലമാക്കുന്ന, പച്ചപിടിപ്പിച്ചു നിർത്തുന്ന ഏതെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ ആ വിജ്ഞാനങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കുമ്പോൾ ആത്യന്തികമായി ലക്ഷ്യം വെക്കേണ്ടത് ദുനിയാവിന്റെ ലക്ഷ്യങ്ങളല്ല, മറിച്ച് പരലോകത്ത് അതിലൂടെ എനിക്ക് എന്റെ അറിവ് അനുകൂലമായി വരണം, പരലോകത്ത് എനിക്ക് അതിലൂടെ സ്വർഗപ്രവേശം നേടിയെടുക്കുവാൻ സാധിക്കണം. പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ച വചനങ്ങൾ തന്നെ ആ രീതിയിലാണല്ലോ പറഞ്ഞത്. ഏറ്റവും ആധുനികമായ ആധുനിക ശാസ്ത്ര മേഖലയുടെ വിജ്ഞാന ശാഖകളുടെ നിരവധി സൂചനകൾ അതിലൂടെ നൽകുന്നുണ്ടെങ്കിലും, എംബ്രിയോളജിയെ സംബന്ധിച്ച് വിശദമായ സൂചനകൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും ആ പഠനങ്ങളിലൂടെ ഒരു ശാസ്ത്രീയമായ വിശദീകരണങ്ങളല്ല അല്ലാഹു നൽകിയത്. അതെല്ലാം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ പഠിക്കണം, വായിക്കണം, അന്വേഷിക്കണമെന്ന സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ നൽകിയത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കും: അല്ലാഹുമ്മ ലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. പടച്ചവനെ അല്ലാഹുവേ, ലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിന, ഞങ്ങളുടെ മുഖ്യ വിഷയം, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുനിയാവിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാക്കരുതേ. വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ അറിവിന്റെ ആകത്തുക ദുനിയാവുമായി ചുറ്റിപ്പറ്റിയ കാര്യങ്ങളാകരുതേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിദ്യാഭ്യാസങ്ങളൊന്നും വേണ്ട എന്നല്ല. ഒരു ഡോക്ടറായിരുന്നാലും എഞ്ചിനീയറായിരുന്നാലും മറ്റേതെല്ലാം മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നാലും ആ വിദ്യാഭ്യാസങ്ങളൊക്കെ ദുനിയാവിൽ ജീവിക്കുവാനുള്ള ഉപാധികൾ മാത്രമാണ്. മറിച്ച് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, തിരുസുന്നത്തിനെ സംബന്ധിച്ചുള്ള ജ്ഞാനമുണ്ടായിരിക്കണം. ആ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും സ്വഹാബികൾ മനസ്സിലാക്കിയ അവർ പ്രചരിപ്പിച്ച ആശയം ഉൾക്കൊള്ളുവാൻ സാധിക്കണം. അതിനുവേണ്ടി സമയം കണ്ടെത്തുവാൻ സാധിക്കുമ്പോഴാണ് ഒരു MBBSകാരൻ തന്റേതായ ധർമ്മം നിർവഹിച്ചവനാവുകയുള്ളൂ, ഒരു എഞ്ചിനീയർ തന്റേതായ ഉത്തരവാദിത്വം നിറവേറ്റിയവനാവുകയുള്ളൂ. അതല്ലാതെ ആർക്കും വേണ്ടാത്ത, വീട്ടിൽ കുരുത്തം കെട്ട, ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത, എല്ലാവരും ഒഴിവാക്കുന്ന അറുപഴഞ്ചൻ ബുദ്ധിയിലും കഴിവിലും ശേഷി കുറഞ്ഞ് ആളുകളെ പള്ളി ദർസുകളിലേക്കും അറബി കോളേജിലേക്കും പറഞ്ഞയക്കുന്ന സമ്പ്രദായം മാറ്റിയെടുക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മറിച്ച് പരിശുദ്ധ ഖുർആനാണ് അവിടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അത് പഠിക്കാനായിരിക്കണം ഏറ്റവും ബുദ്ധിയും കഴിവുമുള്ള ആളുകൾ ഉണ്ടാകേണ്ടത്. അൽഹംദുലില്ലാഹ്, ആ രീതിയിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അനുഭവങ്ങൾ ആ രീതിയിൽ നമ്മെ ആവേശം കൊള്ളിക്കുന്നു. കൊല്ലം ജില്ലയിൽ എന്നോടൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ താൽപര്യം പങ്കുവച്ച സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. 10 കുട്ടികളെ ഓരോ വർഷവും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് സഹോദര എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ്? 10 വിദ്യാർത്ഥികൾക്ക് അവർ ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാൻ ഏബിളാണെങ്കിൽ, അവർക്ക് കഴിവുണ്ടെങ്കിൽ, അവരതിന് സന്നദ്ധരാണെങ്കിൽ, അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ഫ്രീ ആയി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫി ആദർശത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട് പഠിക്കുവാൻ അവർ തയ്യാറാകുന്നു എങ്കിൽ അവരെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ ആവേശത്തിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് ഐശ്വര്യവും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ നല്ല ഉദ്ദേശം നമ്മുടെയും മനസ്സിൽ അള്ളാഹു രൂഢമൂലമാക്കി തരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നേരെ മറിച്ച് ദുനിയാവിന്റെ പിന്നാലെ അതിനുവേണ്ടി ഏറ്റവും കഴിവുള്ള വിദ്യാർത്ഥികളെയും ഏറ്റവും ബുദ്ധിയുള്ള മക്കളെയും നമ്മൾ തെരഞ്ഞെടുത്തയക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിട്ട് ആ ദീൻ പറഞ്ഞ് നമ്മെ ശരിയായ പാതയിലൂടെ നയിച്ചു കൊണ്ടുപോകുവാൻ പര്യാപ്തമായ പണ്ഡിതന്മാരായി നാളെ വരേണ്ടത് തലതിരിഞ്ഞ മക്കളാണെങ്കിൽ ഈ സമൂഹം എങ്ങനെ നന്നാകും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അറിവിനെ സംബന്ധിച്ച് ഇൽമിന്റെ ലക്ഷ്യമായി സലഫു സാലിഹീങ്ങൾ പറഞ്ഞത് ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇബ്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, പ്രഗൽഭനായ സ്വഹാബി. അദ്ദേഹം പറയുന്നു, ലൈസൽ ഇൽമു ബികസറത്തിർ റിവായ, അറിവ് എന്ന് പറഞ്ഞാൽ, ഇൽമു എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ആളുകളോട് പറയുക എന്നതല്ല, മറിച്ച് ഇന്നമൽ ഇൽമു അൽ ഹശിയ, പഠിച്ചവനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട്, ഹറാമുകൾ ചെയ്യാതെ തെമ്മാടിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഖുശൂഉള്ള ഭക്തിയുള്ള ആലിം, അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ റൗളത്തുൽ ഉഖലാ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിലും ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മുഅജ്ജമിലും രേഖപ്പെടുത്തിയ അസറാണ് ഞാൻ കേൾപ്പിച്ചത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ബോധവും അതിലൂടെ ഉണ്ടാകുന്ന തഖ്വയും അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഒരാളെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ ശരിയായ ഇൽമാണ് അയാൾ കരസ്ഥമാക്കിയത് എന്ന് കാണുവാൻ സാധിക്കും. ഇമാം ദാറുൽ ഹിജറ എന്ന പേരിൽ അറിയപ്പെടുന്ന മാലിക് ഇബ്നു അനസുൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നൽ ഇൽമ ലൈസ ബികസറത്തിൽ റിവായ, ഇൽമ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യലല്ല, മറിച്ച് വലാകിന്നഹു നൂറുൻ യജ്അലുഹു അല്ലാഹു ഫിൽ ഖുലൂബ്, അല്ലാഹു മനുഷ്യ മനസ്സിലേക്ക്, അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന പ്രകാശമാണ് ആ ഇൽമ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന പ്രകാശം, മനസ്സിനുണ്ടാകുന്ന ഒരു ജീവൻ, അതാണ് ഇൽമ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, ഖദ് ഖാന അർ-റജുലു യത്ലുബുൽ ഇൽം, ഒരാൾ ഇൽമ് അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുന്നു, ദീനിയായ അറിവ് നേടുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, ഫലം യൽബത് അൻ യുറാ ദാലിക ഫീ തഹശ്ശുഇഹി, ആ അറിവ് ശരിയായ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ അയാൾക്ക് സ്വീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഫലം യൽബത് അൻ യുറാ ദാലിക ഫീ തഹശ്ശുഇഹി, അയാളുടെ ഭക്തിയിൽ, അയാളുടെ ജീവിതത്തിലൊരു ഭക്തിയായത് പുറത്തു വരും, വഹദീഹി വലിസാനിഹി, അയാളുടെ പെരുമാറ്റങ്ങളിലും അതേപോലെ മാതൃകയിലും നാവിലൂടെയും വാക്കുകളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും, വബസരിഹി വയദിഹി, കണ്ണിലൂടെയും കാതിലൂടെയും കൈകാലുകളിലൂടെയും എല്ലാം ആ ഇൽമിന്റെ പ്രകാശം പുറത്തേക്ക് വരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അഥവാ അറിവ് എന്നത് ഗ്രന്ഥമാക്കി ശേഖരിക്കുവാനോ അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളായി ഭദ്രമാക്കി സൂക്ഷിക്കുവാനോ അല്ല, മറിച്ച് പഠിക്കുകയും ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിലൂടെ കാണുകയും ചെയ്യുമ്പോഴാണ് സലഫു സാലിഹീങ്ങൾ പഠിപ്പിച്ച രീതിയിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ രീതിയിലുള്ള ഇൽമാവുകയുള്ളൂ. ആ ഇൽമിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അങ്ങനെയുള്ള അറിവിന്റെ ആളുകൾ അല്ലാഹുവിനെ തീർച്ചയായും ഭയക്കും, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരാണ് എന്ന് കണ്ടാൽ ആരെല്ലാം എതിർത്താലും ആ പാതയിലൂടെ മുന്നേറുവാൻ അയാൾ ആ തിന്മയുടെ പാതയിൽ നിന്ന് മാറി നന്മയുടെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാൻ ആളുകളുടെ എണ്ണവും വലിപ്പവും നോക്കാതെ സമ്പത്തിന്റെ ആധിക്യം നോക്കാതെ സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുവാൻ അയാൾ തയ്യാറാകുമെന്നതാണ് അനുഭവങ്ങളും ആ സലഫുകളുടെ വാക്കുകൾ അറിയിക്കുന്ന യാഥാർത്ഥ്യവും. ആ അറിവ് പ്രകാശമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ ദീനിയായ അറിവ് പഠിക്കേണ്ടതില്ല, ഇനിയെല്ലാം നമ്മൾ മതിയാക്കാം എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, ആ ഇൽമിനാരെങ്കിലും തടസ്സം നിൽക്കുന്നുവെങ്കിൽ, ആ പ്രകാശത്തെ ഊതിക്കടത്തുവാൻ ശ്രമിക്കുന്ന ആളുകളാണ് അതിന്റെ വക്താക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അൽ ഇൽമു നൂറുൻ, ഇൽമ് എന്നത് നൂറാണ്, പ്രകാശമാണ്. ലാ യഖാഫുഹു ഇല്ലാ അബ്നാഉൽ ളലാം, ഇരുട്ടിന്റെ സന്തതികളല്ലാതെ ആ ഇൽമിനെ ഭയപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ ദൗത്യത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു കിട്ടിയ എല്ലാ സന്ദേശങ്ങളും സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഒരൊറ്റ കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകളഞ്ഞിട്ടില്ല. സീറോയിൽ നിന്ന് തുടങ്ങി ആ ഇസ്ലാമിന്റെ ഏറ്റവും പൂർണ്ണമായ വശം 23 വർഷക്കാലത്തെ അധ്യാപനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർവഹിക്കുവാൻ സാധിച്ചുവെങ്കിൽ, സ്വഹാബികൾ ആ പാത സ്വീകരിച്ചുവെങ്കിൽ, സഹോദരങ്ങളെ, 50-60 വർഷമെല്ലാം പ്രവർത്തന പാരമ്പര്യത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് നാം ഊറ്റം കൊള്ളുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനിയും ദീനിയായ കാര്യങ്ങൾ നമ്മൾ എത്രയോ പറയാതെ ബാക്കി വച്ചിരിക്കുന്നു. എത്രയോ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതില്ല, പഠിപ്പിക്കേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ സമുദായത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അനുഭവങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശിർക്കിന്റെയും കുഫറിന്റെയും പാതയിലേക്ക് മുന്നിൽ നിൽക്കുവാൻ, ക്യൂ നിൽക്കുവാൻ നമ്മുടെ അനുയായികൾ ഉണ്ടാകുന്ന അവസ്ഥ സംജാതമാകുന്നതിന് മുമ്പ് ശരിയായ ദീനിന്റെ അധ്യാപനങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. എല്ലാവരോടും മൈക്ക് വെച്ച് കെട്ടി എല്ലാ കാര്യങ്ങളും ഉറക്കി വിളിച്ചു പറയണമെന്ന ബുദ്ധിശൂന്യമായ ഒരു നിലപാടല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ദീനിയായ വിദ്യാഭ്യാസങ്ങൾ പകർന്നു കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ആ മേഖലകളിൽ ശരിയായ രൂപത്തിൽ ചർച്ചകൾ നടക്കണം. അതാണ് ശരിയായ ജ്ഞാനം, ഇൽമുൻ നാഫിഉ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ധാരാളം പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഉ, പടച്ചവനെ ഉപകാരപ്രദമായ ഇൽമ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകരിക്കാത്ത ഇൽമ എനിക്ക് വേണ്ട പടച്ചവനെ, അതിന്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു. അതിനാൽ നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന വംഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരയണമേ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൽമ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരയണമേ. വംഫഅന ബിമാ അല്ലംതന, നീ പഠിപ്പിച്ച അറിവിൽ ഞങ്ങൾക്ക് നീ പ്രയോജനം ചെയ്യണമേ. റബ്ബി സിദ്നാ ഇൽമ, ഞങ്ങൾക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരയണമേ എന്ന പ്രാർത്ഥന. പ്രവാചകന്മാർക്ക് അറിവ് പകർന്നുകൊടുത്ത സർവവിജ്ഞാനങ്ങളുടെയും അധിപനായ പടച്ച തമ്പുരാൻ പരമകാരുണ്യകനായ അള്ളാഹു, അവനോടാണ് ആ അറിവിന് വേണ്ടി നമ്മൾ ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹ ഇൽമൻ നാഫിഅ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. എന്ത് ചോദിക്കണം? ഉപകാരപ്രദമായ ഇൽമിന് വേണ്ടി ചോദിക്കണം, തേടണം. വതഅവദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകരിക്കാത്ത ഇൽമിൽ നിന്ന് പടച്ചവനോട് രക്ഷ തേടുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെ നന്മ നിറഞ്ഞതും ഉപകാരപ്രദവുമാകാൻ രീതിയിലായിരിക്കണം നമ്മുടെ വിജ്ഞാനം തേടിയുള്ള സഞ്ചാരത്തിന്റെ ഒന്നാമത്തെ മനോവിചാരം, വികാരം നമുക്കുണ്ടാകേണ്ടത്. ആരെയെങ്കിലും തോൽപ്പിക്കുവാനോ തർക്കിക്കുവാനോ ആകരുത്. ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാൻ അതിനുവേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകന്മാർ സഞ്ചരിച്ച ആ നന്മയുടെ പാതയിലൂടെയാണ് ഞാൻ മുന്നേറുന്നത് എന്ന ബോധത്തോടുകൂടി സത്യപാതയിലൂടെ ഇറങ്ങുമ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെയ്യത്ത് നന്നാക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ അല്ലാഹു പരിഗണിക്കുക ഉദ്ദേശശുദ്ധിക്കനുസരിച്ചാണ്, നിയ്യത്തുകൾക്കനുസരിച്ചാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരക്കണക്കിന് ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച സ്വഹീഹുൽ ബുഖാരി എന്ന മഹത്തായ ഒരു ഗ്രന്ഥം ക്രോഡീകരിക്കുമ്പോൾ, ഒരുമിച്ച് കൂട്ടുമ്പോൾ അതിലൊന്നാമത്തെ ഹദീസായി അദ്ദേഹം തെരഞ്ഞെടുത്തത് ഈ ഹദീസാണ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. എന്താണ് ആ കാര്യം? അതിനേക്കാൾ പ്രബലമായ, അതിനേക്കാൾ സിഹത്ത് കൊണ്ട് ബലപ്പെട്ട ഹദീസുകൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് പണ്ഡിതന്മാർ ഉണർത്തിയത്. ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു പണ്ഡിതനും പഠിക്കേണ്ട പാഠം, ഞാൻ പഠിക്കുന്ന വിജ്ഞാനം അത് അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട്, പഠിച്ചവന്റെ പ്രതിഫലവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി നിഷ്കളങ്കമായ ഒരു നിയ്യത്തോടുകൂടിയായിരിക്കണം തുടങ്ങേണ്ടത്. അങ്ങനെ നിയ്യത്ത് നന്നാക്കാൻ വേണ്ടി സലഫു സാലിഹീങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അറിവ് നേടുവാൻ സാധിച്ചാൽ, ഫിത്നകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദുനിയാവിൽ ഫിത്നകൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഓരോ ദിവസവും കഴിഞ്ഞു വരുമ്പോൾ ഫിത്നകൾ കൂടിക്കൂടി വരും. ആ സന്ദർഭത്തിൽ ഫിത്നകളുടെ കൂലം കുത്തി ഒഴുക്കിൽ യഥാർത്ഥ വിജ്ഞാനം നേടിയ ആളുകൾ തളർന്നു പോവുകയില്ല, വ്യതിചലിച്ചു പോവുകയില്ല. ഷെയ്ഖ് ഫൗസാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, അൽ ഫിഖ്ഹു ഫിദ്ദീൻ ഇസ്മതും മിനൽ ഫിതൻ, സർവവിധ ഫിത്നകളിൽ നിന്നുള്ള സംരക്ഷണമായി ദീനിലുള്ള ജ്ഞാനം ഒരു വിശ്വാസിയെ സംരക്ഷിക്കും. ആ രീതിയിൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കണമെങ്കിൽ ആ ഫിത്നകളുടെ കാലം കഴിഞ്ഞു എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. പരീക്ഷണങ്ങൾ ഫിത്നകൾ ആവർത്തിക്കും. ചരിത്രം നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിച്ചിരുന്നപ്പോൾ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താൻ, തീരുമാനം കണ്ടെത്താൻ സഹാബികൾക്ക് സാധിക്കുമായിരുന്നു. അതിനുശേഷം ഓരോ കാലഘട്ടങ്ങളിലും ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടായപ്പോൾ ആ മാനദണ്ഡം സ്വീകരിച്ച് അതിലൂടെ പ്രതിവിധി കണ്ടെത്തുവാൻ സാധിച്ച ആളുകൾക്കൊക്കെയും സുരക്ഷിതമുണ്ടായിട്ടുണ്ട്, രക്ഷയുണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് ആ മാർഗം സ്വീകരിക്കാതെ അതിൽ നിന്ന് ഊരിപ്പോകുവാനും ഒളിച്ചോടുവാനും ശ്രമിച്ച ആളുകൾക്ക് ഒരിക്കലും രക്ഷപ്പെടുവാനും നേരായ പാതയിലൂടെ സഞ്ചരിക്കുവാനും സാധിച്ചിട്ടില്ല എന്നത് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠമായി നമ്മൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഈമാനും അഖീദയുമെല്ലാം പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആ അഖീദയും ഇസ്ലാമിന്റെ ശരിയായ ആദർശവും പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പതറാതെ നിൽക്കുവാൻ സാധിക്കണമെങ്കിൽ, ക്ഷമയും സഹനവും അവലംബിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, മതം എന്ത് പറയുന്നു എന്നറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദീൻ എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത് എന്ന് അന്വേഷിക്കണം. അള്ളാഹു എന്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു, അതായിരിക്കണം ഒരു വിശ്വാസിയുടെ മാനദണ്ഡം, അജണ്ട അതായിരിക്കണം. ആ മാർഗത്തിൽ ഞാൻ ചേരുമെന്ന രീതിയിൽ ആ സത്യത്തിന്റെ പാതയിൽ എന്റേതായ പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്നതായിരിക്കണം മാനസികമായി ഓരോരുത്തരുടെയും ഉൾവിളി ഉണ്ടാകേണ്ടത്. ഞാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഈ ചേരിയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ചേരിയിൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ ചേരിയിലാണ്, അതുകൊണ്ട് ഞാൻ ആ ചേരിയിൽ എന്നിങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാക്കുകയല്ല ഈ പറഞ്ഞതിന്റെ താല്പര്യം. മറിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറയുന്ന നിഷ്കളങ്കമായ അറിവിന്റെ പിന്നാലെ പോകാൻ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് സാധിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വസതഫ്തരിഖു ഉമ്മത്തി അലാ തലാസിം വസബഈന ഫിർഖ, ജൂതന്മാർ 71 കക്ഷികളായി പിരിഞ്ഞു, ക്രിസ്ത്യാനികൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞു, എന്റെ ഉമ്മത്ത് പിരിയുകയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും ചിത്രതയുടെയും ഭിന്നതയുടെയും കൂട്ടത്തിൽ എന്റെ ഉമ്മത്ത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സന്ദേശം. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശ നിർഭരമായ ഒരു വാർത്ത നൽകി കൊണ്ടുപോവുകയല്ല ചെയ്തത്, മറിച്ച് കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, ആ കക്ഷികൾ 73 വിഭാഗങ്ങളായി പോകുമ്പോൾ 72 നരകത്തിന്റെ പാതയിലാണ്, നരകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, നരകത്തിന്റെ വഴിയിലേക്ക് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിരാശയുടെ സന്ദേശമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. 72 പിഴച്ച ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാ വാഹിദ, ഒന്ന് നന്മയുടെ പാതയിലുണ്ട്, നേരായ പാതയിൽ സത്യത്തിന്റെ വെളിച്ചവുമായി സ്വർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന, സ്വർഗത്തിന്റെ പാതയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. മാ അന അലൈഹിൽ യൗമ വാ സുഹാബി, ഞാനും എന്റെ സുഹാബത്തും ഇന്ന് ഏതൊരു ആദർശത്തിലാണോ നിലകൊണ്ടത്, ആ ആദർശം സ്വീകരിക്കുന്ന, ആ മാതൃക പിൻപറ്റുന്ന ആളുകൾ, ആ മാതൃക സ്വീകരിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. അതല്ലാതെ ഉമ്മത്തിന്റെ പേരിൽ സാമുദായിക പാർട്ടിയിൽ സാമുദായിക വിഭാഗങ്ങളിൽ കൂടണമെന്നല്ല, മറിച്ച് ഹക്കിന്റെ പാത തിരഞ്ഞെടുക്കുവാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി അന്വേഷിക്കണമെന്നാണ്. ദീൻ പഠിക്കാത്ത ആളുകൾക്ക് ശരിയായ ഇൽമു നേടുവാൻ സാധിക്കാത്ത അവസ്ഥകളിൽ ചിന്നഭിന്നമായി പോകും ആളുകൾ. ഒരു വിഷയമുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ കിബലമാറ്റമുണ്ടായല്ലോ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന ആളുകളോട് അള്ളാഹുവിന്റെ കൽപ്പന മസ്ജിദുൽ ഹറാമിലേക്ക് കഅബയിലേക്ക് തിരിയണം, ആ വിഷയം അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ആ മാർഗം സ്വീകരിച്ച ആളുകൾക്ക് വിഷയമില്ല, കുഴപ്പമില്ല. നേരെ മറിച്ച് ആളുകളുടെ വസ്വാസുകളും ഫിത്നകളും മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഛിദ്രതയുണ്ടായി, ഭിന്നതയുണ്ടായി, പലതരത്തിലുള്ള ഭംഗിവാക്കുകളും ആവേശ പ്രസംഗങ്ങളും അത്തരക്കാരെ വഴിതെറ്റിച്ചു കളയും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ, ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ പഠിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇൽമ നേടുവാൻ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കണം. അത് വെറുതെ കിട്ടുകയില്ല. ക്ഷമയും സഹനവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. എങ്കിൽ തീർച്ചയായും റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെറുതെ മെയ്യനങ്ങാതെ കയ്യനങ്ങാതെ കൈനനയാതെ മീൻ പിടിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ അല്പമൊന്ന് അധ്വാനിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അറിവ് നമുക്ക് നേടുവാൻ സാധിക്കുകയില്ല. പോസ്റ്റ് ഒട്ടിച്ച് നടന്നതുകൊണ്ട് അറിവ് നേടുവാൻ സാധിക്കുകയില്ല. പ്രസ്ഥാനത്തിന്റെ വക്താവാണ് എന്ന് ആളുകൾ അറിഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ സ്ഥാനം നേടുവാൻ സാധിക്കുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. മറിച്ച് ദീനിയായ അറിവ്, ഈ കാര്യങ്ങളൊന്നും വേണ്ടായതല്ല ഞാൻ സൂചിപ്പിച്ചത്, അതെല്ലാം നമ്മൾ അതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തുന്നതോടൊപ്പം ദീൻ പഠിക്കുവാൻ അതിനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം, അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അറിയണം, അറിയിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ശിർക്കിലും ബിദാത്തുകളിലും മുങ്ങി നിൽക്കുന്ന ആളുകളെ ശിർക്കിൽ നിന്നും ബിദാത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നു. സ്വർഗത്തിന്റെ പാത ഇന്നതാണ് എന്ന് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദർശ ധീരതയും മഹത്വവും നമ്മൾ വിളിച്ചു പറയുന്നു. പക്ഷേ ആ ആദർശ ധീരതയും മഹത്വവും നമ്മുടെ ജീവിതത്തിലും വേണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കൊരിക്കലും കൈവിട്ടു പോകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ മുന്നേറുവാൻ സാധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാനവും അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവുമായിരിക്കും അത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറെ സമ്പത്ത് നൽകുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാൾക്ക് കുറെ സന്താനങ്ങൾ നൽകുമെന്നല്ല പറഞ്ഞത്. മറിച്ച് മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, അല്ലാഹു ഒരാൾക്ക് ഖൈറ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അയാൾക്ക് അറിവുണ്ടാക്കി കൊടുക്കും. ആ ദീനിയായ അറിവ് നേടാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള നന്മ കരസ്ഥമാക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിന് നമുക്ക് ഉണ്ടാകുന്ന മറ്റൊരു തടസ്സമാണ് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അലസതയും മടിയും. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന സംഗതി ഉത്സാഹക്കുറവ്. ഒരാവേശ പ്രസംഗമാണ് എങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിക്കുമ്പോൾ ദീനിയായ കാര്യങ്ങൾ മസാലകൾ ചർച്ച ചെയ്തുകൊണ്ട് അറിവിലൂടെ തെളിവുകളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഒരു സദസ്സ് സംഘടിപ്പിച്ചാൽ അവിടെ ആളുകളില്ല. എന്തുകൊണ്ടോ എന്ന് ചോദിച്ചാൽ ആവേശത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. അറിവ് നേടാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അലസതയാണ്. ഇനി താല്പര്യമുള്ള ആളുകൾക്ക് തന്നെയോ ഒരു ക്ലാസ്സിൽ ദീനിയായ വിശ്വാസങ്ങൾ ഇൽമിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് അഖീദ കാര്യങ്ങളാകട്ടെ ഫിഖഹിന്റെ മസലകളാകട്ടെ ദീനിയായ പ്രമാണങ്ങളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഇൽമിയായ ഒരു സദസ്സ് എത്ര കണ്ട് നമ്മൾ ആഗ്രഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി വന്നിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുമ്പോൾ ഞങ്ങളിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടാൽ കഅന്ന അലാ റൂസിഹി മുത്തുയൂർ, അവരുടെ തലയിൽ പക്ഷികൾ വന്ന് ഇരിക്കുന്നത് പോലെ തലയിളക്കിയാൽ ആ പക്ഷി പറന്നുപോകും എന്ന് ഭയന്നുകൊണ്ട് തല അനക്കാതെ ശ്രദ്ധിച്ച് സാഗൂതം കാതോർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കേട്ടിരിക്കുന്ന അച്ചടക്കമുള്ളൊരു സദസ്സാണ് സലഫു സാലിഹീങ്ങളുടെ സദസ്സ്. ആ മാർഗമാണ് സ്വഹാബികളുടെയും താബിഈങ്ങളുടെയും എല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായ അറിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥന, എല്ലാ മേഖലയിലും നമുക്ക് ആവശ്യമുള്ളൊരു പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചവനെ അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിനൽ അജ്സി, അശക്തതയിൽ നിന്ന്, ശേഷിയില്ലായ്മയിൽ നിന്ന്, കഴിവില്ലായ്മ, അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഒരു നല്ല അധ്യാപകനാകണമെങ്കിൽ കഴിവ് വേണം, നല്ല വിദ്യാർത്ഥിയാകണമെങ്കിൽ ശേഷിയുണ്ടാകണം, നല്ലൊരു തൊഴിലാളിയാകണമെങ്കിൽ, നല്ല ഒരു ഉത്തരവാദിത്തമുള്ള നേതാവാകണമെങ്കിൽ ഏത് മേഖലയിലും കഴിവുണ്ടായിരിക്കണം, കുവ്വത്തുണ്ടായിരിക്കണം, ആർജവമുണ്ടായിരിക്കണം. അതില്ലാതെ വന്നാൽ ആ വ്യക്തി അവിടെ പരാജയപ്പെട്ടു പോകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് രക്ഷ തേടുവാൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്കമിനൽ അജിസ് പടച്ചവനെ, അശക്തതയിൽ നിന്ന് ശേഷിയില്ലായ്മയിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണമേ. അതേപോലെ തന്നെ വൽക്കസിൽ അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, താൽപര്യമില്ലായ്മ, ദീനിയായ കാര്യങ്ങൾ അറിയണം, അതിന്റെ ആവശ്യകത നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിന്റെ സത്യത നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ മഹത്വം നമ്മൾ കേട്ടതാണ്. പക്ഷേ ആ ഖുർആൻ പഠിപ്പിക്കുന്ന QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നമുക്കുണ്ട്. പക്ഷേ അതിൽ എത്ര കണ്ട് സംഘടനാ പ്രവർത്തകർ നമ്മൾ സന്നദ്ധര അതിൽ ഭാഗവാക്കാകാറുണ്ട് എന്ന് ചോദിച്ചാൽ പല യൂണിറ്റുകളുടെയും അവസ്ഥ പരിതാപകരമാണ്, സങ്കടകരമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അലസതയായിരിക്കും, മടിയായിരിക്കും നമുക്കുണ്ടാവുക. കഴിവുള്ള, പ്രാപ്തിയുള്ള അധ്യാപകരും പണ്ഡിതന്മാരും ഉണ്ടായിട്ട് അവരെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, പടച്ചവനെ അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഓരോരുത്തരും മനസ്സിൽ തട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അറിവ് നേടുവാനുള്ള വഴിയിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ആ രീതിയിൽ മുന്നേറുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് വ്യക്തമായി ബോധ്യപ്പെടുമ്പോൾ ആ മാർഗമാണ് ഹക്കിന്റേത് എന്ന് മനസ്സിലാക്കി ആ പാതയിൽ അടിയുറച്ചു നിൽക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം, സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനം, വിശ്വാസികളുടെ ഉത്കൃഷ്ടമായ മാതൃക നിലപാട് അല്ലാഹു പറയുന്നു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവോ റസൂലോ ഒരു കാര്യം തീരുമാനിച്ചാൽ, അല്ലാഹുവോ റസൂലോ ഒരു കാര്യം പഠിപ്പിച്ചാൽ അതാണ് ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്റെ നേതാവ് എന്ത് പറഞ്ഞു, അതല്ലെങ്കിൽ എന്റെ മദ്ഹബിന്റെ ഇമാമ് എന്ത് പറഞ്ഞു, അതല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഉസ്താദ് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ഉപരിയായി അല്ലാഹു എന്ത് പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ട് അവിടെ നിന്ന് ദീൻ പഠിച്ച സഹാബികൾ എന്താണ് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് എന്നിങ്ങനെ അന്വേഷിച്ച് ആ കാര്യം ബോധ്യപ്പെട്ടാൽ وَمَا كَانَ لِمُؤْمِنٍ وَلَا مُؤْمِنَةٍ إِذَا قَضَى اللَّهُ وَرَسُولُهُ أَمْرًا أَنْ يَكُونَ لَهُمُ الْخِيَرَةُ مِنْ أَمْرِهِمْ. പിന്നെ സ്വന്തമായ ഒരു നിലപാട് ഉണ്ടാകുവാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ പോലും, നിസ്സാരങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും നമ്മുടേതായ നിലപാടുകൾ സ്വന്തമായ നിലപാടുകളാകാൻ പാടില്ല. പ്രമാണങ്ങളുടെ പിൻബലത്തിൽ നിൽക്കുന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞു തരുന്ന ആ ശരിയായ പാതയിലൂടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ശരിയായ സലഫി മാതൃക. പ്രമാണങ്ങളോടുള്ള സമീപനവും പ്രമാണത്തെ അറിയുക എന്ന് നമ്മൾ പറയുമ്പോൾ ആ പ്രമാണത്തിന്റെ പിന്നാലെ പോകണമെന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് ദീനിയായ വിഷയങ്ങൾ അതിൽ അങ്ങനെയും അഭിപ്രായമുണ്ട്, ഇങ്ങനെയും അഭിപ്രായമുണ്ട്, അതുകൊണ്ട് നമ്മൾ ആരും തർക്കിക്കേണ്ടതില്ല, ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് വന്നാലോ അതൊരിക്കലും സലഫിയത്തിന്റെ മാതൃകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന നിലപാടുകൾ സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇബ്നുൽ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, സമിഅ്തു മാലികൻ വല്ലൈസ, ഇമാം മാലിക്കിനെയും ലൈസിനെയും ഞാൻ കേട്ടു, യഖൂലാനി, അവർ രണ്ടുപേരും പറയുന്നത്, ഫിഖ്തിലാഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പോലും, ലൈസ കമാ യഖൂലു നാസുൻ, ജനങ്ങൾ പറയുന്നത് പോലെയല്ല, കമാ ഖാല നാസുൻ, ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, ഫീഹി തൗസിഅ, ഒരു സഹാബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേറെ സഹാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയുമാകാം അതിൽ വിശാലതയുണ്ട്, ലൈസ കദാലിക്, അങ്ങനെയല്ല സത്യം, ഇമാം മാലിക്കും ഇമാം ലൈസും പറയുന്നു. അത് ഇബ്നുൽ ഖാസിം ഉദ്ധരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ലൈസ കദാലിക് ഇന്നമാ ഹുവ ഖതഉൻ വസവാബ്, ഒന്ന് ശരിയും മറ്റൊന്ന് തെറ്റുമാണ്, ഏറ്റവും ശരി അന്വേഷിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തേണ്ടത്. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും എന്ന് വിചാരിച്ച് താൻ മനസ്സിലാക്കിയ അഭിപ്രായങ്ങൾക്കെതിരിൽ പറയുന്ന ആളുകളെ ഹത്യ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അതല്ല. ആ രീതിയിൽ ആരും അതിനെ ദുർവ്യാഖ്യാനിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ഉത്ബുദ്ധരായ സദസ്സാണ് എന്റെ മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇബ്നു അബ്ദുൽ ബർ തന്റെ ജാമിഉ ബയാനിൽ ഇൽമ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ വാക്കുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അഥവാ തെറ്റും ശരിയും വരുമ്പോൾ അഴകുഴമ്പൻ സമീപനം, അത് നമ്മുടെ സമീപനമല്ല. അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം, ആ ചർച്ച നമ്മൾ അവസാനിപ്പിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളല്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ ഇന്നത് പറയുന്നു, തിരുസുന്നത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ആ പാത നമ്മൾ സ്വീകരിക്കണം. ചിലപ്പോൾ ഇഖ്തിലാഫിൽ ഇഖ്തിലാഫ് തനപ്പുണ്ടായിരിക്കും, വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളല്ല. അങ്ങനെയും തെളിവുകൾ വന്നിട്ടുണ്ട്, ഇങ്ങനെയും തെളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വിശാലതയുണ്ട്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന ഒരിക്കലും ഒരേ പ്രാർത്ഥന തന്നെയായിരുന്നില്ല ചൊല്ലിയിരുന്നത്. വജ്ഹതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഷാഫിഈ മദ്ഹബിന്റെ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന് നമുക്ക് ഏവർക്കും സുപരിചിതം ആയിരിക്കും. എന്നാൽ അതല്ലാത്തൊരു പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലുമ്പോൾ അവൻ ദീൻ പൊളിക്കുവാൻ വന്ന ബിദഅത്തിന്റെ ആളാണ് എന്ന് ആരും ഒച്ചയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതില്ല, ശ്രമിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് അല്ലാഹു മബായിദ് ബൈനീ വബൈന ഖതായായ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതല്ലാത്ത വേറെയും പ്രാർത്ഥനകളുണ്ട്, 10-12 പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേപോലെ ഓരോ വിഷയത്തിലും പ്രമാണങ്ങൾ എന്ത് പറയുന്നു, തെളിവുകൾ എന്ത് പറയുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അതനുസരിച്ച് നമുക്ക് സഞ്ചരിക്കാം. നേരെ മറിച്ച് പ്രമാണത്തിന് വിരുദ്ധമായി ഒരാൾ പറഞ്ഞാൽ അയാൾ പറഞ്ഞതല്ലേ, അയാൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളല്ലേ, അതുകൊണ്ട് അയാൾ നമ്മളെങ്ങനെ എതിർക്കും എന്ന് വിചാരിച്ച് ആ നന്മയുടെ നേരെ ഹക്കിന്റെ നേരെ കണ്ണടക്കുന്ന രീതി ശരിയല്ല. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി തുടരുന്നു, വലൗ കാന സവാബു ഫീ വജ്ഹൈനി മുതദാഫിഅൈൻ, പരസ്പരം ഏറ്റുമുട്ടുന്ന വൈരുദ്ധ്യമായ രണ്ട് നിലപാടുകൾ ഹക്കാകും സവാബാകും ശരിയായിരിക്കും എന്ന് വന്നാൽ സലഫു സാലിഹീങ്ങൾ പരസ്പരം തെറ്റിതിരുത്തുന്ന ഒരവസ്ഥയുണ്ടാകുമായിരുന്നില്ല. ആ സ്വഹാബിയും അങ്ങനെ പറഞ്ഞു, ഈ സ്വഹാബിയും ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിലും വിശാലത കണ്ടെത്തുമായിരുന്നുവെങ്കിൽ അവരുടെ ഇജ്തിഹാദുകളിൽ ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് അവർ വിശദീകരിക്കുമായിരുന്നില്ല. വഖലായിഹിം വഫത്വാഹും, അവരുടെ ഫത്വകളിലും വിധികളിലുമെല്ലാം ഒരു ശരിയും ഒരു തെറ്റും എന്ന രീതിയിൽ തന്നെ അവർ വിവച്ഛേദിച്ചിട്ടുണ്ട്. ബുദ്ധിയും മനുഷ്യനോട് വ്യക്തമായി വിളിച്ചു പറയുന്നത് പരസ്പര വൈരുദ്ധ്യങ്ങൾ ഒരേപോലെ ശരിയാവുക എന്നത് അസംഭവ്യമാണ് എന്നതാണ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. സത്യവും അതേപോലെ തന്നെ അസത്യവും ഒരേപോലെ ശരിയാവുക എന്നതുണ്ടാവുകയില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹത്തായ ഒരു പാരമ്പര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പ്രായം കൊണ്ട് അദ്ദേഹത്തിന്റെ താഴെയാണ്, അറിവുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായി കടന്നു വരുന്ന ആളാണ്. പക്ഷേ ഖാല ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി യാ അബ അബ്ദുല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇദാ സഹ ഇൻദകുമുൽ ഹദീസ്, നിങ്ങൾക്ക് ഹദീസ് സ്വഹീഹായി കിട്ടിക്കഴിഞ്ഞാൽ, ഫഅഖ്ബിറൂന, ആ സ്വഹീഹായ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് അറിയിച്ചു തരണം. ഒരു ഗുരുനാഥനാണ് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഹത്താ നർജിഅ ഇലൈഹി അൻതും അഅലമു ബിൽ അഖ്ബാരി സിഹാഹി മിന്ന, സ്വഹീഹായ ഹദീസുകളെ സംബന്ധിച്ച് ഞങ്ങളെക്കാൾ നിങ്ങളാണ് കൂടുതൽ അറിയുന്നത്, അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞങ്ങളെ അറിയിച്ചു തരണം എന്ന് ഗുരുനാഥനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യൻ കൂടിയായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്നു. ആ രീതിയിൽ വിനയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ആളുകൾക്കല്ലാതെ അറിവ് നേടുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് സലഫു സാലിഹീങ്ങൾ വ്യക്തമായി ഉണർത്തിയിട്ടുണ്ട്. ഞാൻ വലിയവനായി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്റെ അധപ്പതനത്തിന്റെ ഗ്രാഫ് അത് കുതിച്ചുയരുകയായിരിക്കുമെന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഓരോരുത്തർക്കും വിനയവും താഴ്മയുമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഒരൊറ്റ ഇമാമിയങ്ങളും താൻ ഏറ്റവും വലിയ പണ്ഡിതനാണ്, അതുകൊണ്ട് തന്റെ വാക്കുകൾ സ്വീകരിക്കണം, അതല്ലാത്ത ഒന്നും വെച്ചു പുറപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചവരായിരുന്നില്ല. മറിച്ച് അവരൊക്കെയും പഠിപ്പിച്ചത് കുല്ലും യൂഹദു മിൻ ഖൗലിഹി വയുറത്ത്, ഏതൊരു മനുഷ്യന്റെയും വാക്കുകളിൽ ഉൾക്കൊള്ളേണ്ടതും തള്ളേണ്ടതും ഉണ്ടാകും, ശരിയും തെറ്റുമുണ്ടാകും. ഇല്ലാ സ്വാഹിബ ഹാദൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പള്ളിയുടെ അടുക്കൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പറയുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ കൊള്ളേണ്ടതല്ലാതെ തള്ളേണ്ടതുണ്ടാവുകയില്ല. അതല്ലാത്ത ആരുടെയും വാക്കുകളിൽ സത്യമുണ്ടാകാം അസത്യമുണ്ടാകാം, ആ സത്യം സ്വീകരിക്കണം അസത്യം പിൻ കൈയൊഴിക്കണം എന്നതാണ് അവരൊക്കെയും പറഞ്ഞു തന്ന ആശയം ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രമാണങ്ങളെ സംബന്ധിച്ച് ഊന്നി ഊന്നി പറയുമ്പോൾ ചില ആളുകളിൽ നിന്നൊരു സംശയം ഉണ്ടാകാറുണ്ട്. ചില ആളുകൾ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. കണ്ണിൽ കണ്ടതും മനസ്സിൽ തോന്നിയതുമൊക്കെ മിമ്പറിൽ വെച്ചും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അത് വിളംബണം, പരസ്യമായി പറയണം. എങ്കിലേ അത് ദീനിനോടുള്ള നസീഹത്ത്, അതേപോലെ വിശ്വാസികളോടുള്ള നസീഹത്ത് നിർവഹിച്ചതാവുകയുള്ളൂ എന്ന അബദ്ധധാരണ അത് ബുദ്ധിയും ബോധവുമുള്ള ആരും പറയുകയില്ല. എന്റെ വാക്കുകളും ആ അർത്ഥത്തിൽ നിങ്ങൾ ആരും എടുക്കരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ചില ആളുകൾ പ്രത്യേകം തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. മറിച്ച് അഭിപ്രായ ഭിന്നതകളിൽ കൂടുതൽ ശരി അന്വേഷിച്ചു പോകണമെന്നേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ശരി അന്വേഷിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കണം. പണ്ഡിത തലം മുതൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ശരിയായ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ അറിയുവാനും പഠിപ്പിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. വിവരാവകാശ നിയമം എന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ഭൗതിക വിഷയങ്ങളിൽ. എന്നാൽ ദീനിയായ കാര്യങ്ങൾ അതിന്റെ ഹക്ക് എന്തെന്ന് അന്വേഷിച്ചറിയുവാനുള്ള ബാധ്യതയും അവകാശവും ഓരോ വിശ്വാസിക്കും ഇസ്ലാം വകവച്ച് നൽകുന്നുണ്ട് എന്ന് ബോധപൂർവം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അന്വേഷിക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. യൂണിറ്റ് തലങ്ങൾ മുതൽ, അല്ല വീടുകളിൽ പോലും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായാൽ അത്രയും ഖൈറ് എന്നല്ലാതെ അതൊരിക്കലും ഒരു ഷെറല്ല, ഒരു തിന്മയല്ല. മറിച്ച് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുന്ന ഖൈറിന്റെയും നന്മയുടെയും സദസ്സായിരിക്കും. ആ രീതിയിൽ ഇൽമിനെ സ്നേഹിക്കാൻ, ഇൽമുമായി ബന്ധപ്പെടുവാൻ, ആ മാർഗത്തിൽ സമയവും സമ്പത്തും ചെലവഴിക്കാൻ നമ്മൾ മനസ്സുവെക്കുക. സർവശക്തനായ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ശരിയായ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്രോതസ്സുകൾ ശരിയായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമ് കൂടുതൽ കൂടുതൽ ആഴത്തിൽ നേടുവാനും ആ ഇൽമനുസരിച്ച് ജീവിക്കുവാനും ആ ഇൽമിന്റെ ശരിയായ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദഅവത്തിന്റെ മേഖലയിൽ സജീവമായി മുന്നിട്ടിറങ്ങാൻ സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ബുദ്ധിമുട്ടുകളും വിഷമതകളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.